بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأشهد أن لا إله إلا الله وحده لا شريك له، ولي الصالحين. وأشهد أن محمدا عبده ورسوله، إمام المتقين، صلى الله عليه وعلى آله وصحبه الطيبين الطاهرين، وسلم تسليما مزيدا إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إمام العلامة ابن قيم الجوزية رحمه الله عليه الفوائد എന്ന കിതാബിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കുറച്ച് മുൻപ് ഇതുപോലൊരിക്കൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. അത് സബീലുൽ മുഅ്മിനീൻ, സബീലുൽ മുജ്രിമീൻ, ഇത് രണ്ടും എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഭാഗമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇന്ന് ഈ സമയം ഇതുപോലെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹിയുടെ ഫവായിദിൽ നിന്ന് തന്നെ മറ്റൊരു ചെറിയ ഭാഗം, ഈ കിതാബ് ഇൽമ് തേടുന്ന ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടെ കൊണ്ട് നടക്കേണ്ടുന്ന ഒരു കിതാബാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലായുടെ കൂടെ ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും റഹ്മഹുമല്ലാ ഇൽമ് ഏതാണ്ട് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ എല്ലാ പന്നികളെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് അഖീദയുടെ ഭാഗം, അതിൽ വ്യത്യസ്തങ്ങളായ ഫിറഖുകൾ, ഭിന്നിച്ചു പോയിട്ടുള്ള കക്ഷികൾക്ക് സംഭവിച്ചിട്ടുള്ള പിഴവുകൾ എന്താണ് എന്നും, അഹ്ലു സുന്ന വൽ ജമാഅ സ്വീകരിച്ചു പോരുന്ന നിലപാട് എന്താണ് എന്നും വളരെ കണിശമായി വേർതിരിച്ച് വ്യക്തമാക്കിയിട്ടുള്ള രണ്ട് വ്യക്തികളാണിവർ. അതുകൂടാതെ ഫിഖ്ഹിലും ഭാഷയിലും ചരിത്രത്തിലും എന്നുവേണ്ട എല്ലാവിധ വിഷയങ്ങളിലും അതിന്റെ ഉസൂലുകൾ അനുസരിച്ച് കാര്യങ്ങളെ വേർതിരിക്കുന്നത് ഇവരുടെ കിതാബുകളിൽ ധാരാളം കാണാം. എന്നു മാത്രമല്ല, ഇവരുടെ രണ്ടാളുടെയും പ്രത്യേകത ഏത് വിഷയം പറഞ്ഞാലും അതൊരു ഒറ്റ ഭാഗത്ത് മാത്രം ഒതുക്കുകയല്ല, അതിൽ വരാവുന്ന എല്ലാ ഫുനൂനുകളും അവിടെ പറഞ്ഞു പോകാറുണ്ട് എന്നുള്ളത്. ഇങ്ങനെയുള്ള രണ്ട് ആലിമുകൾ, അവരിൽ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹിയുടെ ഈ കിതാബ് ഫവായിദ് എന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരിമിതമായൊരു കിതാബല്ല, പല വിഷയങ്ങൾ. അതൊരു സാധാരണ നമ്മളൊരു ഡയറി കുറിപ്പ് എഴുതി വെക്കുന്നത് പോലെ, എപ്പോഴെങ്കിലും ഓർമ്മയിൽ തോന്നുന്ന ഒരു കാര്യം അപ്പെഴുതി വെക്കുക, പിന്നെ തോന്നുന്ന ഒരു കാര്യം അപ്പെഴുതി വെക്കുക, ഇങ്ങനെ എഴുതി ശീലിച്ചു പോന്നിട്ടുള്ള ഒരു കിതാബ് മാതിരിയാണിത്. അതുകൊണ്ട് ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ പല വിഷയങ്ങളാണ്. ഇതിൽ ചരിത്രമുണ്ട്, കർമ്മശാസ്ത്രമുണ്ട്, അതേപോലെ തന്നെ അഖീദയുണ്ട്, ദഅ്വ ഉണ്ട്, പിന്നെ അതുപോലെ പിന്നെ ഹദീസ് ഉണ്ട്, അസറുകളുണ്ട്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പന്നുകൾ ഉൾച്ചേർന്നിട്ടുള്ളത്. അധികവും ഏതെങ്കിലും ഒരു ആയത്തിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസിനെ സംബന്ധിച്ചുള്ള ആലോചനയും അതിൽ അദ്ദേഹത്തിന് വെളിപ്പെട്ടു വരുന്ന കാര്യങ്ങൾ അതെഴുതി വെക്കുക എന്നുള്ളതായിരിക്കും. ഇങ്ങനെ എഴുതി വെച്ച ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ഒരു തവണ വായിച്ചത്. ഇതുപോലെ ഒരു ചെറിയ ഭാഗം, ഈ കുറഞ്ഞ സമയം കൊണ്ട് ചെറിയൊരു ഭാഗം, അത് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ വായിക്കാം. അസ്സആദത്തു വശ്ശഖാവത്തു വഅലാമത്തു അഹ്ലിഹ. എന്താണ് സആദ? സൗഭാഗ്യം. സആദ എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. മനുഷ്യന്റെ വിജയം, ആത്യന്തികമായ വിജയം, അവന്റെ ഭാഗ്യം ഏതിലാണ്, എന്താണത്? ശക്കാവ, അതിന്റെ നേർവിപരീതം, ദൗർഭാഗ്യമെന്നോ പരാജയമെന്നോ ഒക്കെ പറയാവുന്നത്. അലാമത്തു അഹ്ലിഹ, ഇത് രണ്ടിന്റെയും ആളുകളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് സഈദ്, ആരാണ് ശക്കിയ്? എന്താണ് സആദത്ത്, എന്താണ് ശക്കാവത്ത്? ആരാണ് സഈദ്, ആരാണ് ശക്കിയ്? ഇത് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒക്കെ റൂഹ് ഊതുന്നതിന് വേണ്ടി, റൂഹിടുന്നതിന് വേണ്ടി ഒരു മലക്കിനെ നിയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസ് ഒന്നിലധികം തവണ ഇവിടെ വച്ച് തന്നെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആ ഹദീസിൽ മലക്കിനോട് എഴുതാൻ പറഞ്ഞ കൂട്ടത്തിൽ നാല് കാര്യങ്ങൾ എഴുതുന്നതിൽ ഒരു കാര്യം അശക്കിയുൻ അം സഈദ്, ശക്കിയാണോ സഈദാണോ, ആത്യന്തികമായി ഇവൻ എത്തിച്ചേരുന്നത് എവിടേക്കാണ്, ഇവൻ സൌഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ? എന്താണ് ഭാഗ്യം? ദുനിയാവിൽ എന്തെങ്കിലും ലഭിക്കുന്നതല്ല, പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞവൻ മാത്രമാണ് സഈദ്. ദുനിയാവിൽ വെച്ച് എന്തൊക്കെ ലഭിച്ചാലും പരലോകം നഷ്ടപ്പെട്ടവനാണ് ശക്കിയ്. ഇവരാരാണ്? സഈദാണോ ശക്കിയാണോ? ഇതുപോലും അന്ന് എഴുതപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ടും സഈദാണോ ശക്കിയാണോ എന്നുള്ളത് എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബേജാറാകാനുള്ള വിഷയവും ഇത് തന്നെയാണ്, ഏതിലാണ് ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടാവുക, അതെപ്പോഴാണ് ബോധ്യമാവുക, അവസാനത്തെ ശ്വാസം നിലക്കുന്നത് വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും ആരും നിർഭയരല്ല താനും. അവസാനം എങ്ങനെയാണ് എന്നത് നമുക്കാർക്കും അറിയില്ലാത്തതാണ്. നമ്മുടെ ആ എഴുത്ത് മുൻകിടക്കുക എപ്പോഴാണ് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധമാണ്. ഇതാ ഹദീസിൽ തന്നെ, ഹദീസിന്റെ സിയാക്കിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞിട്ടുള്ളതാണ്. യുദ്ധത്തിൽ ധീര യോദ്ധാവാണ്, ദീനിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ രക്തസാക്ഷിയാണ്, സ്വർഗത്തിന് അവകാശിയാണ് എന്ന് പ്രകടമായി വിധിക്കാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ സത്യത്തിൽ അയാളുടെ ഉള്ള് എന്തായിരുന്നുവെന്നും അയാൾ എവിടേക്കാണ് എത്തുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊടുത്തതും ആയി ബന്ധപ്പെട്ടിട്ടാണ് ആ ഹദീസ് തന്നെ വന്നിട്ടുള്ളത്. പ്രകടമായി പ്രത്യക്ഷമായി ജീവിതത്തിൽ ധാരാളക്കണക്കിന് അമലുകൾ ചെയ്ത് മുന്നേറുന്ന ഒരാൾ ഉള്ളുകൊണ്ട് അയാൾ എന്താണ് എന്നും അയാൾ എത്തേണ്ടത് എവിടേക്കായിരുന്നു എന്നുള്ളതും അവസാനം അത് പ്രകടമായി പ്രത്യക്ഷമായി എത്തേണ്ടിടത്തേക്ക് തന്നെ എത്തിയതും അയാളുടെ എഴുത്ത് അയാൾക്കുള്ള എഴുത്ത് മുൻകടക്കുകയും ദൌർഭാഗ്യവാനായി തീരുകയും ചെയ്തതിനെ സംബന്ധിച്ചാണ് ആ ഹദീസിൽ വന്നിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് നമ്മൾ എവിടെയാണുള്ളത്? നമ്മുടെ സൌഭാഗ്യവും ദൌർഭാഗ്യവും ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ എന്താണ്? അടയാളങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. ആ അടയാളങ്ങൾ എന്താണ്? ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഇവിടെ ഉദ്ധരിക്കുന്നത്. മിൻ അലാമാത്തി സആദ വൽ ഫലാഹ്, സആദത്തിന്റെയും ഫലാഹിന്റെയും അടയാളങ്ങളിൽപ്പെട്ടതാണ്, വിജയത്തിന്റെയും സൌഭാഗ്യത്തിന്റെയും അടയാളങ്ങളിൽപ്പെട്ടതാണ്. അടയാളങ്ങളെല്ലാമല്ല, അടയാളങ്ങളിൽ പെട്ട ചിലതാണ്. അന്നൽ അബിദ, ഒരു അടിമ, ഒരു ദാസൻ, കുല്ലമ സീദ ഫീ ഇൽമിഹി സീദ ഫീ തവാദുഇഹി വറഹ്മതി, അതിന്റെ ഒരടയാളം കഴിഞ്ഞ ആഴ്ചയിലെ ദർസിൽ റിൽമിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. റിൽമ് നേടുന്നതിന്റെ തേടുന്നതിന്റെ ശ്രേഷ്ഠതയും ത്വാലിബുൽ റിൽമ് പാലിക്കേണ്ട അദബുകളും ഇതൊക്കെ നമ്മൾ വളരെ ചുരുങ്ങിയത് ചില അസറുകളിൽ നിന്ന് വായിച്ചു. സഅദത്തിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ആദ്യം പറയുന്നത് റിൽമിനെ സംബന്ധിച്ചാണ്. കാരണം റിൽമില്ലാതെ ഒരു സഅദത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു നിയോഗിച്ചത് ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സഅദത്തിനുള്ള മാർഗം അത് രണ്ടും മാത്രം, അതുമായിട്ടാണ് നിയോഗിച്ചത്. ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഹുദാ എന്ന് പറഞ്ഞാൽ ഇൽമുൻ നാഫിഉ, ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അൽ അമലു സ്വാലിഹ്. ഇത് രണ്ടുമാണ്. ഹുദാ എന്ന് പറയുന്നത് അൽ ഇൽമുൻ നാഫിഉ, ഉപകാരപ്രദമായ ഇൽമാണ്. ഉപകാരപ്രദമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അമല് ചെയ്യാൻ ഉപകരിക്കുന്ന ഇൽമ്, പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കാവുന്ന അമലായിരിക്കും ആ അമല്. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കാവുന്ന ഇൽമ്, വിശ്വസിക്കേണ്ട മസായിലുകൾ മുഴുവൻ, അഖീദയുടെ മസായിലുകൾ മുഴുവൻ മനസ്സിലാക്കാവുന്ന ഇൽമ്, അഥവാ വഹയിൽ നിന്നുള്ള ഇൽമ്, കിതാബൻ വസുന്ന, കിതാബും സുന്നത്തുമാകുന്ന വഹയ്, ഇതാണ് ഇൽമുൻ നാഫിഉ. അത് എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത്? അമലു സ്വാലിഹ്, ഇഖ്ലാസോടുകൂടി ഇത്തിബാറോടുകൂടി ചെയ്തു തീർക്കുന്ന അമലുകളാണ് സ്വാലിഹായ അമല്. ഇത് രണ്ടുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളയെ നിയോഗിച്ചിട്ടുള്ളത്. ഇത് ഉൾക്കൊണ്ടവൻ മാത്രമാണ് വിജയിക്കുക, ഇത് നിരാകരിക്കുന്നവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇൽമുൻ നാഫിഉ സഅദത്തിന്റെ ഒന്നാമത്തെ മാർഗം, അത് അമലാക്കലാണ് അതിന്റെ പൂർണ്ണത. അതുകൊണ്ട് സഅദത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുമുള്ള ഒരാൾ, അയാൾ അതിൽ തന്നെയാണോ മുന്നേറുന്നത്? സഅദത്തിന്റെ അടയാളം തന്നെയാണോ അയാളിൽ ഉള്ളത്? അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു അടയാളം കുല്ലമ സീദ ഫീ ഇൽമിഹി സീദ ഫീ തവാദുഇഹി വറഹ്മതിഹി, എപ്പോഴെല്ലാം അയാളുടെ ഇൽമിൽ വർദ്ധനവ് ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം ആ വർദ്ധനവിനനുസരിച്ച് അയാളുടെ തവാദുഉ, വിനയം, റഹ്മത്ത്, കാരുണ്യം, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തവാദുഉം റഹ്മത്തും എത്രത്തോളം ഇൽമ് വർദ്ധിക്കുന്നുവോ അത്രത്തോളം തവാദുഉം റഹ്മത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തവാദുഉ എന്ന് പറഞ്ഞാൽ വിനയം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരെന്താ, അയാളുടെ സംസാരം ഒന്ന് ഇങ്ങനെ ശബ്ദം കുറയും, തലക്ക് ഇങ്ങനെ താഴ്ന്നിറക്കും, കണ്ടാലിങ്ങനെ ഓ എന്തോ ഒരു വിനയുള്ള മനുഷ്യല്ലേ. ഇതല്ല വിനയം എന്ന് പറയണത്. ആ വിനയത്തിന്റെ ഒരു ഭാഗം, ഒരു പ്രകടമായ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതല്ല വിനയത്തിന്റെ അടയാളം. ഹക്ക് കേട്ടാൽ, തവാദു എന്ന് പറയുന്ന തവാദു ലിൽ ഹഖ്, ഹക്കിനോടുള്ള തവാദു, അതാണ് ആദ്യത്തെ തവാദു. അള്ളാഹുവിനോടുള്ള തവാദു, അള്ളാഹു അവതരിപ്പിച്ച വഹീനോടുള്ള തവാദു, അത് സ്വീകരിക്കുന്നതിനോടുള്ള തവാദു, അതാണ് ശരിയായ തവാദു. നടത്തത്തിന് ധൃതി കൂടിയതുകൊണ്ട് ആ തവാദു നഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അബൂ ഹനീഫ റഹ്മഹുള്ളയെ കുറിച്ച് പറയാറുള്ളത് അദ്ദേഹം നടത്തത്തിൽ വളരെ ധൃതിയുള്ള ആളാണ്, ധൃതിയിലെ നടക്കുള്ളൂ. ശബ്ദം നല്ല ഗാംഭീര്യമുള്ള ഉയർന്ന ശബ്ദമുള്ള ആളാണ്. പക്ഷെ ഹക്കിനോട് അദ്ദേഹത്തിനുള്ള തവാദു വളരെ വലിയ തവാദു തന്നെയായിരുന്നു. ഹക്ക് കേട്ടാൽ അത് സ്വീകരിക്കാൻ കഴിയുന്ന തവാദു, അതാണ് തവാദു. വിനയം എന്ന് പറയുന്നത് ഹക്കിനോടുള്ള തവാദു. ഹക്ക് കേട്ടാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് കേട്ടാൽ, സമയന വഅത്തഅന, അതിനപ്പുറത്തേക്ക് വിനയമില്ലാത്തൊരാളാണ് തർക്കിക്കുക. വിനയമില്ലാത്തൊരാളാണ്, അതിന്റെ അർത്ഥമാണ് അഹങ്കാരം, നേരെതിരാണ് അഹങ്കാരം. അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക വേറെന്തൊക്കെ ആണ് അഹങ്കാരത്തിന്, നമ്മളുടെ ഡെഫിനിഷൻ വേറെന്തൊക്കെ ആണ്. നേരെ മറിച്ച് എന്താണ് അഹങ്കാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാദുഇന് വിപരീതമായ അഹങ്കാരം എന്താണ് എന്ന് വളരെ കൃത്യമായി നിർവചിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അഹങ്കാരം? ബത്തുറുൽ ഹഖ് വഗംതുന്നാസ്. ബത്തുറുൽ ഹഖ്, ഹഖിനെ ബത്തുറ് ചെയ്യുക, ചവിട്ടി തേച്ച് മുന്നോട്ട് പോകുക. ഹക്ക് കേട്ടാൽ അതിനങ്ങട്ട് താഴ്ച, അവനവൻ അതിന്റെ മുകളിലാകുക, അതിന് അഹങ്കാരം പറയാം. ഞാൻ എന്നുള്ള ഭാവം, ഞാൻ എന്റെ അപ്പുറത്തേക്കൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കിയതപ്പുറത്തേക്കൊന്നുമില്ല. ഹത്ത് കൊണ്ടുപോയി കൊടുത്താലും അത് ഒന്നുകിൽ കൊണ്ടെന്നാണെന്ന് ചെറുതാക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ന്യായം പറയുക, എന്നിട്ട് ഹത്തിനെ അങ്ങോട്ട് ചവിട്ടിയിട്ട് അതിന്റെ മുകളിൽ നിൽക്കുക, അതിനാണ് അഹങ്കാരം എന്ന് പറയാം. വഗംതുന്നാ, ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക. ഞാനാണ് വലുത്, എന്റെ അപ്പുറത്തേക്ക് ഇത് പറയാനൊരാളോ, എന്റെ അപ്പുറത്ത് എന്ന് ഉപദേശിക്കാൻ ഒരാളോ, അല്ല ഇവർക്കാണോ ഇത് കിട്ടിയത്? ഇങ്ങനെ ജനങ്ങളെ നിസ്സാരരാക്കുക, ജനങ്ങളെ നിസ്സാരന്മാരാക്കുക. ഞാനാണ് ഏറ്റവും വലുത്, ഇന്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടാവൂല എന്നുള്ളത്, ഇതാണ് അഹങ്കാരം. ഇതിനപ്പുറം നേരെ വിപരീതമാണ് തവാബുൾ. ഹക്ക് കേട്ടാൽ ആ ഹത്ത് ഉടനടി സ്വീകരിക്കുക എന്നുള്ളത്. എത്രത്തോളം എൽമ വർദ്ധിക്കുന്നുവോ അത്രത്തോളം ഹക്കിനോടുള്ള തവാബുൾ. ഹക്കിനോട് തവാബുള്ള ഒരാൾക്ക്, ഹക്ക് സ്വീകരിക്കുന്നതിൽ വിനയമുള്ള തവാബുള്ള ഒരാൾക്ക് പിന്നെ ഹൽക്കിനോട് തവാബ് ഉണ്ടാകാൻ വലിയ പണിയൊന്നുമില്ല. ഹക്കിനോട് തവാബ് ഉള്ള ഒരാൾക്ക് ഹൽക്കിനോട്, പടപ്പുകളോട് തവാബ് ഉണ്ടാകാൻ പിന്നെ വലിയ പണിയൊന്നുമില്ല. പടപ്പുകളോട് അതിലേറെ വിനയം അതിലൂടെ ഓൾറെഡി ഉണ്ടായിക്കോളും, അത് വേറെ ഉണ്ടാക്കണ്ട. പടപ്പുകളോട് അയാൾ തവാബ് ഉള്ള ആളായിരിക്കും, വിനയമുള്ള ആളായിരിക്കും. വറഹ്മത്തുഹു, അയാളുടെ റഹ്മത്ത് വർദ്ധിക്കും. അഹ്ലു സുന്ന, അഅലമുന്നാസ് ബിൽ ഹഖ് വഅർഹമുന്നാസ് ബിൽ ഖൽഖ്, ഇതാണ് അവരെ സംബന്ധിച്ച് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. അഅലമുന്നാസ് ബിൽ ഹഖ്, ഹഖിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിവുള്ളവർ അഹ്ലു സുന്നയാണ്. ഹഖ് അവരിൽ നിന്ന് പുറത്തു പോകൂല, അവരിൽ ആ വൃത്തത്തിൽ, അഹ്ലു സുന്നയുടെ വൃത്തത്തിൽ നിന്ന് ഹഖ് പുറത്തു പോവില്ല. വഅർഹമുന്നാസ് ബിൽ ഖൽഖ്, പടപ്പുകളോട് ജനങ്ങളോട് ഏറ്റവും അധികം കരുണയുള്ളവർ അവരാണ്. അതുകൊണ്ടാണ് എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഹക്ക് അവര് വെളിപ്പെടുത്തി ശക്തമായി മുറുകെ പിടിക്കുന്നത്. ജനങ്ങളോട് കാരുണ്യമുള്ളതുകൊണ്ടാണ്, അവരാണ് ജനങ്ങളോട് കാരുണ്യമുള്ളവർ. ഹക്ക് അത് നിലനിർത്തുന്നതിന് വേണ്ടി ത്യാഗം സഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യം. വലവിത്തബ അൽ ഹഖു അഹ്വാഅഹും ലഫസദത്തി സമാവാത്തു വൽ അർദ്, ഹക്ക് അവരുടെ ഹവയെ പിൻപറ്റിയിരുന്നെങ്കിൽ ആകാശഭൂമികൾ മുഴുവൻ ഫസാദിലാകും, ആകാശഭൂമികൾ മുഴുവൻ കുഴപ്പത്തിലാകാനുള്ള കാരണം ഹക്ക് അവരുടെ ഹവക്കനുസരിച്ചാകുക എന്നുള്ളതാണ്. അവരുടെ ഹവക്കനുസരിച്ചുള്ളത് സ്വീകരിക്കും ഹക്കിൽ നിന്ന്, ഹവക്ക് പറ്റാത്തതൊക്കെ തള്ളിക്കളയും. ഇതാണ് മൊത്തത്തിൽ ജനങ്ങളോട് കാരുണ്യമില്ലാത്ത, ആകാശഭൂമികൾ കുഴപ്പത്തിലായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ സ്വഭാവം. നേരെ മറിച്ച് അതിന്റെ ആ ശരിയായ നിലപാടിൽ ഈ ആകാശഭൂമികളെ പിടിച്ചു നിർത്തുന്നത് ഹക്ക് അതിന്റെ ശരിയായ നിലപാടിൽ നിൽക്കുമ്പോഴാണ്. അത് നിൽക്കാൻ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുന്നവർ അഹ്ലു സുന്നയാണ്. അതുകൊണ്ട് ജനങ്ങളോട് ഏറ്റവും റഹ്മത്തുള്ളവർ അവർ തന്നെയാണ്. കുല്ലമാ സീദ ഫീ ഇൽമിഹി സീദ ഫീ തവാദുഇഹി വറഹ്മതിഹി, അവർക്കുള്ള റഹ്മത്തും തവാദുഉം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇൽമു വർദ്ധിക്കുന്നതിനനുസരിച്ച് തവാദുഉം റഹ്മത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വകുല്ലമാ സീദ ഫീ അമലിഹി, ഇതുപോലെ അലാമത്തു സആദ വൽ ഫലാഹ്, സആദത്തിന്റെയും ഫലാഹിന്റെയും അടയാളങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ അടയാളം, വകുല്ലമാ സീദ ഫീ ഇൽമിഹി സീദ ഫീ ഖൗഫിഹി വഹദരി, അമല് വർദ്ധിക്കുമ്പോഴെല്ലാം അയാൾക്ക് അമല് ചെയ്യാനുള്ള പ്രാപ്തി വർദ്ധിക്കുമ്പോഴെല്ലാം അയാളുടെ ഖൗഫും ഹദറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഭയം വർദ്ധിക്കും, ഹദറ് വർദ്ധിക്കും, ജാഗ്രത വർദ്ധിക്കും. അമൽ എത്ര കണ്ട് കൂടുതൽ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുന്നോ അത്ര കണ്ട് പേടിയാണ് കൂടുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ്. ഒരു സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊക്കെ എല്ലാ പേടിയും തീർന്ന് ഇനി നമ്മൾ എന്തൊക്കെ ആണ് എന്നുള്ളൊരു തോന്നലാണ് വരിക. അത് നല്ല തണുപ്പുള്ള സമയത്ത് തീരെ ആളുകളെ സ്വത്തൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാളുള്ളൂ, ആ നാലിലൊരാള് ഞാനാണെങ്കിൽ ഹമ്പട ഞാനേ, പിന്നൊരു പേടി നമ്മളെ സംബന്ധിച്ച് നമുക്കില്ല. രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേടി മുഴുവൻ തീർന്നു. ഏതാണ്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉറപ്പായി നിൽക്കും. ഇനി നമ്മുടെ ഈമാനൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഹദറ്, ആ ഭയം, ആ ഒരു ജാഗ്രത, അതൊന്നും നമുക്കില്ല. നേരെ മറിച്ച് സഅദത്തിന്റെ ആളുകളാണെങ്കിൽ അവരുടെ അടയാളം എന്ന് പറഞ്ഞാൽ നേർ വിപരീതമാണ്. എത്ര കണ്ട് അമൽ വർദ്ധിക്കുന്നോ അത്ര കണ്ട് ഭയം വർദ്ധിക്കും അവർക്ക്. ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന വ്യക്തി തന്റെ കാര്യത്തിൽ, സ്വന്തം കാര്യത്തിൽ, സ്വർഗത്തിന്റെ കാര്യത്തിൽ ഭയമുണ്ടായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ യാ മുഖല്ലിദൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന പ്രാർത്ഥന റസൂലുള്ള പ്രാർത്ഥിച്ചിരുന്നത്. രാത്രിയിൽ ദീർഘമായി നമസ്കരിച്ച് സുജൂദിൽ കിടന്നിട്ട് റസൂലുള്ളക്ക് പ്രാർത്ഥിക്കാറുള്ളത് ഈ ദീനിൽ തന്നെ തന്നെ ഉറപ്പിച്ചു നിർത്തണം, മരിക്കുന്നത് വരെ ഇതിൽ ഉറച്ചു നിൽക്കണം, അത് നഷ്ടപ്പെട്ടുപോകും എന്നുള്ള പേടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പോലുള്ള മറ്റു ചില സഹാബികൾ, ഇവരൊക്കെ ഇത് കേട്ടിട്ട് റസൂലുള്ളയോട് ചോദിക്കാറുണ്ട്, റസൂലെ എന്തിനാണ് അങ്ങ് ഇത്രയധികം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, യാ ആയിഷ ഇന്ന قلب ابن آدم بين أصبعين من أصابع الرحمن يقلبها حيث يشاء. മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അതിനെ തിരിച്ചു കളഞ്ഞേക്കാം. അതുകൊണ്ട് അവസാന നിമിഷം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഈമാനിന്റെ കാര്യത്തിൽ നിർഭയനായിരുന്നിട്ടില്ല. എന്തിനേറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പെടുന്നത് തന്നിൽ നിന്ന് ശിർക്ക് സംഭവിക്കുമോ എന്നുള്ള കാര്യം. വജുനുബിനി വബനിയ അന്നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, ആരാധന ചെയ്യുന്നതിൽ നിന്ന് അകറ്റണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം ഉത്തൈമി റഹ്മഹുല്ലാ അത്താബിഉൽ ജലീൽ അദ്ദേഹം പറഞ്ഞത്, മൻ യഅമൻ ബഅദൽ ഖലീലി അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുള്ളക്ക് ശേഷം പിന്നെ ആരാണ് തന്റെ കാര്യത്തിൽ നിർഭയനാകാനുള്ളത്? എത്ര കണ്ട് അമല് വർദ്ധിക്കുന്നോ അത്ര കണ്ട് നമുക്ക് ഭയമാണ് വർദ്ധിക്കേണ്ടത്. നമ്മൾ ആലോചിച്ചു നോക്ക്, ഒരാൾക്ക് ഒരു കമ്പനി നല്ല ലാഭത്തിൽ പോകുകയാണെങ്കിൽ പിന്നെന്താ വർദ്ധിക്കുക? നഷ്ടത്തിൽ പോകുകയാണെങ്കിൽ പേടിണ്ടാവും, ഇത് പൊളിഞ്ഞു പോകാമെന്നുള്ള പേടിണ്ടാവും. ലാഭത്തിൽ ഇങ്ങനെ ഒരു അഞ്ചാറ് കൊല്ലം ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെന്താ വർദ്ധിക്കുക? പിന്നെ ഭയങ്കര ജാഗ്രത ആയിരിക്കും. ഇതിന് തകരാതിരിക്കാൻ നല്ല ജാഗ്രത ഉണ്ടാവും. ഉള്ളവനെ ഭയം ഉണ്ടാവുള്ളൂ, ഇല്ലാത്തവനൊരു പേടിണ്ടാവില്ല. ആലോചിച്ചോക്ക്, ഇവിടെ നിങ്ങൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ 100,000 രൂപ അരയിൽ ഇങ്ങനെ വെച്ചിട്ടുകളൊന്ന് യാത്ര ചെയ്ത് നോക്കി, ഒരു സ്ലീപ്പറിൽ നല്ല എ സിയിൽ കിടന്നുറക്കം വരും, ശരിക്കൊന്നും ഉറങ്ങാൻ കഴിയില്ല നമുക്ക്, ആകെ ബേജാറിലായിരിക്കും. ഇവരെക്കിടക്ക് ഒന്ന് തപ്പി നോക്കും ഇവിടെ ഉണ്ടോ എന്നുള്ളതറിയാം. അതേസമയത്ത് ഇട്ടുടുത്ത പാന്റ് ഷർട്ട് ആയിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയാലോ, ഒന്നുമില്ല, എവിടെ കിടക്കും, ആ പഠിക്കാൻ കിടന്നാലും കുഴപ്പമില്ല, ആ പിന്നെ ബാത്റൂമിന്റെ ഇടയ്ക്ക് ഇരുന്നാലും കുഴപ്പമില്ല, എവിടെ എന്നുള്ളൊരു പ്രശ്നമല്ല, എങ്ങനെ നടക്കാം. ഉള്ളവനെ സംബന്ധിച്ച് നഷ്ടപ്പെടുമെന്നുള്ള പേടിണ്ടാവുള്ളൂ. ഇതുപോലെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത്, ഏറ്റവും കൂടുതൽ അമല് ചെയ്തിരുന്ന ആളുകളായിരുന്നു. ഇത് നഷ്ടപ്പെട്ടു പോകുമോ? നഷ്ടപ്പെടാൻ വലിയ പണിയൊന്നുമില്ല. ഈമാനും കുഫറും തമ്മിൽ വലിയ അർത്ഥമൊന്നുമില്ല. കൽബ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ, കൽബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇങ്ങനെ മാറി മറിയാന്നുള്ളതാണ്. കൽബ് എന്ന് പറഞ്ഞാൽ അത്ര ഉള്ളൂ. ഏത് സെക്കൻഡിലും നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നല്ല ഒന്നാമത്തെ സ്വപ്നത്തിൽ തീരെ മുറിയാതിരുന്ന ആളുകൾ പെട്ടെന്നതാ, ഇവൻ എന്ത് സംഭവിച്ചു ആർക്കൊന്ന് പറയാനില്ല. എന്ത് പറയാണ്ട്? പെട്ടെന്ന് പറയല് അവന്റെ മാറ്റം. നേരെ തിരിച്ചാലോചിച്ച് നോക്കി, ആകെ കുടിച്ചു കൂത്താടി നടന്നിരുന്ന ആളുകൾ പെട്ടെന്നൊരു സൂപ്പർ ഒരു റമദാന് ഇങ്ങനെ വന്നിട്ടുള്ളൂ. ആള് പിന്നെ മുൻപുള്ള ആ അവസ്ഥയൊന്നും ആർക്കും ഓർമ്മയില്ല. അവന്റെ രൂപം തന്നെ മാറി, അവന്റെ ഭാവം മാറി, എല്ലാ അവസ്ഥയും മാറി പെട്ടെന്നാണത്. ഈമാനും കുഫറും തമ്മിൽ അത്രേ ഉള്ളൂ. കൽബിനെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. മനുഷ്യന്റെ ഹൃദയം നടന്ന അത്രേ ഉള്ളൂ. ബൈന ഉസ്ബഉൈനി മിൻ അസാബിഇ റഹ്മാൻ യുഖല്ലിബുഹാ ഹൈഫിഷ. അള്ളാഹിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അമ്മ വിചാരിച്ചാൽ അതിന് എപ്പോഴും ആകാം. അതുകൊണ്ട് നമ്മൾ അത് ശരിക്ക് ഭയപ്പെടണം. എത്ര കണ്ട് അമല് വർദ്ധിക്കുന്നോ അത്ര കണ്ട് ഭയപ്പെടണം. ഇതാണ് മുഅ്മിനീങ്ങളുടെ വസ്ഫായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുഅ്മിനൂനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. വല്ലദീന യുഅ്തൂന മാ ആത വഖുലൂബുഹും വജില വല്ലദീന യുഅ്തൂന മാ ആത അവർ കൊണ്ടുവരേണ്ടതെല്ലാം കൊണ്ടുവരുന്നവരാണ്, ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർക്കുന്നവരാണ്. വഖുലൂബുഹും വജില അപ്പോഴാകട്ടെ വഖുലൂബുഹും വജില ആ വാവ് ഹാലിയ, അത് ചെയ്തു തീർക്കുമ്പോഴും അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ഹാൽ എന്താണ്? ഖുലൂബുഹും വജില അവരുടെ ഹൃദയങ്ങൾ വജിലത്താണ്, പടക്കുന്നതാണ് പടക്കുന്നതാണ്, അതിങ്ങനെ നിൽക്കൂല, പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ആയത്ത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ഒരു സംശയം ചോദിച്ചു. അഹുമുൽ ലദീന യസ്നൂൻ വയസ്രിഖൂൻ വയശ്റബൂൻ അൽഖംർ, കുറച്ചൊക്കെ അമല് ചെയ്യുന്നുണ്ട് അതോടൊപ്പം പേടിക്കുന്നുണ്ട്. എന്താണ് അവർ പേടിക്കുന്നത്? അവര് വ്യഭിചരിക്കുന്നവരാണോ, കള്ളുകുടിക്കുന്നവരാണോ, മോഷ്ടിക്കുന്നവരാണോ? റസൂലെ, റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സുദ്ദീഖ്, സുദ്ദീഖിന്റെ മോളെ അല്ല. വലാക്കിൻ ഹുമുല്ലദീന യുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂന വയഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും. നേരെ മറിച്ച് അവരെന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, സ്വതക്ക നൽകുന്ന ആളുകളാണ്. അതോടൊപ്പം അവർ ഭയപ്പെടുന്നത് അള്ളാഹു അവരിൽ നിന്നത് സ്വീകരിക്കുമോ ഇല്ലേ, ഇതാണ്. സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ, ഈ കാര്യത്തിലാണ് അവരുടെ ബേജാറ് മുഴുവൻ. എന്നിട്ട് ആയത്തിന്റെ ബാക്കി ഓതിക്കൊടുത്തു. വല്ലദീന യുഅ്തൂന മാ ആതവ വഖുലൂബുഹും വജില വഹും അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അള്ളാഹുവിന്റെ അടുക്കൽ. അല്ല, അതിന്റെ മുമ്പ് ഒരു വാചകമുണ്ടല്ലോ, വാക്കുണ്ടല്ലോ. വല്ലദീന യുഅ്തൂന മാ ആതവ വഖുലൂബുഹും വജില വഖുലൂബുഹും വജില, ഒരു വാക്കുകൂടി ഉണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുമോ എന്നുള്ള, മടങ്ങിപ്പോകുന്നതിനെ സംബന്ധിച്ച് ഓർമ്മയുള്ള, തങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് മടങ്ങി ചെല്ലേണ്ടത് എന്ന ഓർമ്മയുള്ള, ആ ബോധമുള്ള ആളുകളാണ്. അവരുടെ ഹൃദയം വജിലത്തായിരിക്കുന്നത് എന്തിനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ്? അള്ളാഹു ഇത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ? നന്മ ചെയ്യുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അമല് വർദ്ധിക്കുമ്പോഴുള്ള ബേജാറ് അതാ വേണ്ടത്. കുറെ ചെയ്യുമ്പോ എന്താ, കുറെ ചെയ്തിട്ടുണ്ട്, ചെയ്തതൊക്കെ അവിടെ ഉണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ത്യാഗം ചെയ്യുമ്പോൾ ഓരോ റക്അത്തും വർദ്ധിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ഓരോ റക്അത്തും സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ, ഈ പേടി വേണം. അതേപോലെ ഹദർ, രണ്ടാമത്തെ വാക്ക് ഹദർ വർദ്ധിക്കും. ഹദർ എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലേ, നഷ്ടപ്പെടാന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ട, നമ്മൾ അറിഞ്ഞുകൊള്ളണം, നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, നമ്മുടേത് പൊളിഞ്ഞു പോകണം. അതേത് പോലും ഈമാൻ പോലും പൊളിഞ്ഞു പോകുന്നത് ഒരാൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, അറിയാതെ തന്നെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. കുഫറിന്റെ കാര്യങ്ങൾ അയാൾ അറിയാതെ തന്നെ അയാളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അത് പൊളിഞ്ഞു പോയിട്ടുണ്ടാകും. അത് അള്ളാഹു സുബ്ഹാനഹു വതആല സഹാബത്തിനെ പോലും ഉണർത്തിയത് അതാണ്. നിങ്ങൾ ഭയപ്പെടണം, എന്ത്? നിങ്ങളുടെ അമലുകൾ നിങ്ങൾ അറിയാതെ തന്നെ പൊളിഞ്ഞു പോകുമോ എന്നുള്ള കാര്യം. അതുകൊണ്ട് എത്ര കണ്ട് അമല് വർദ്ധിക്കുന്നോ അത്ര കണ്ട് പേടിയും ജാഗ്രതയും വർദ്ധിക്കുന്നവരാണ് സത്യത്തിൽ സആദത്തിന്റെ ആളുകൾ, സൌഭാഗ്യത്തിന്റെ ആളുകൾ. അവർക്കാണ് ഒരു ഫിനിഷിംഗിൽ എത്താൻ കഴിയുക. മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഇടക്കൊച്ചു പൊളിഞ്ഞു പോയിട്ടുണ്ടാകും, അമാനീയ മാത്രം, ആ ഒരു വ്യാമോഹം മാത്രം എപ്പോഴും ബാക്കിയുണ്ടാകും. വക്കുല്ലമ സീദ ഫീ ഉംരിഹി, ആയുസ് വർദ്ധിച്ചു കിട്ടുന്നിടത്തോളം, മൂന്നാമത്തെ അടയാളം, എത്ര കണ്ട് അവരുടെ ആയുസ്സിൽ വർദ്ധനവുണ്ടാകുന്നോ, നഖസ മിൻ ഹിറുസിഹി, അവരുടെ ഹിറുസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഹിറുസ് എന്ന് പറഞ്ഞാൽ ആർത്തി. ആയുസ് വർദ്ധിക്കുന്തോറും ആർത്തി കുറയേണ് ചെയ്യാം. ഇനി ഏറെക്കുറെ പിന്നെ ആയിക്കണ്, ഇനി വല്ലാണ്ടൊന്നും ഇവിടുന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവിടേക്കും വല്ലതും ഉണ്ടാക്കാം. ഇവിടിപ്പോ എത്രത്തോളം ഉണ്ടാവും? ആയുസ് വർദ്ധിക്കുന്തോറും മരണത്തോടടുത്താണെന്നുള്ള ബോധം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്ർ, അക്സിറു ദിക്ര ഹാദി മിൻ ലദ്ദാത്ത്, ലദ്ദാത്തുകളെ പൊളിച്ചു കളയുന്ന കാര്യത്തെക്കുറിച്ചുള്ള ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കുവിൻ. ലദ്ദാത്തുകൾ, ആസ്വാദനങ്ങളെ പൊളിച്ചു കളയുന്ന, ആസ്വാദനങ്ങളെ തകർത്ത് കളയുന്ന കാര്യത്തെക്കുറിച്ചുള്ള ദിക്ർ ഏതാണത്? അൽമൗത്ത്, മരണത്തെക്കുറിച്ചുള്ള വിക്ര് നിങ്ങൾ വർദ്ധിപ്പിക്കുവിൻ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കുവിൻ. അത് ഹാദിമുൽ ലല്ലാത്താണ്, ലല്ലത്തുകൾ ആസ്വാദനങ്ങളെ പൊളിച്ചു കളയുന്നതാണ്. നമ്മളിവിടെ ദുനിയാവിൽ എന്താ ആർത്തി നിറഞ്ഞ സാധനം എന്താ? കുറച്ചുകൂടി ആസ്വാദനം കിട്ടണം, കുറച്ചുകൂടി ആസ്വാദനം കിട്ടണം, ഇതല്ലേ ദുനിയാവ്. ഇത് പൊളിച്ചു കളയുന്നത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമാണ്. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തോണ്ടിരിക്കണം, പക്ഷെ മനുഷ്യന്മാര് തീരെ ഓർക്കാത്തതാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ മറക്കാൻ തന്നെ സമയം ഉണ്ടാവില്ല. കാരണം എപ്പോഴും ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബന്ധുക്കള്, അയൽവാസികള്, കൂടെയുള്ളവരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴുള്ള ആ ഒരു ബോധം ഉണ്ടാവും, കവറിന് അങ്ങനെ കാണുമ്പോഴുള്ള ഒരു ഇതുണ്ടാവും, ഞാനും അതിൽ കിടക്കേണ്ടതാണല്ലോ എന്നുള്ളൊരു ബോധത്തോടുകൂടിയുള്ളൊരു കരച്ചിലുണ്ടാവും. ആ കവറിന്റെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് നടന്നു വന്നാൽ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യന്മാർ ഉടനെ തന്നെ വേറെ വർത്താനങ്ങളിലാണ്ട് മുഴുകിയാൽ അത് മറന്നു, വേറെ വർത്താനത്തിൽ മുഴുകി അത് മറന്നു, പിന്നെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയില്ലല്ലോ. പിന്നെ എത്ര ആള് മരിക്കുമ്പോഴും, ആളുകളൊക്കെ മരിക്കുമ്പോഴും നമ്മൾ വിചാരിക്കണ്ട, ഓ അവൻ മരിച്ചല്ലോ എന്നുള്ളതാണ്, ഞാൻ മരിക്കണ്ടേ എന്നുള്ളൊരു ഓർമ്മ വരുന്നുണ്ടോ? അതുകൊണ്ട് സത്യത്തിൽ ആലോചിച്ച് നോക്കി, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ശൈലിയുണ്ട്, ഒരു പ്രയോഗമുണ്ട് സൂറത്തുൽ ഖിയാമയിൽ. നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കേണ്ടതാണ്. അറബി ഭാഷ നിയമം അനുസരിച്ച് അറബി ഭാഷയിൽ നിന്നല്ല ഏത് ഭാഷയിലും ഒരു വാക്ക് പ്രയോഗിക്കേണ്ട, ഒരു വാചകം പ്രയോഗിക്കേണ്ട രീതി ഇപ്പോ സാധാരണഗതിയിൽ എല്ലാവരും അംഗീകരിച്ചു പോരുന്ന ഒരു വാക്കാണെങ്കിൽ എന്നിട്ട് ആരും നിഷേധിക്കൂല. നിഷേധിക്കാത്ത ഒരു പരമസത്യം വിളിച്ചു പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായ വാക്കിൽ പറഞ്ഞാൽ മതി, വളരെ സിമ്പിളായ വാക്കിൽ പറഞ്ഞാൽ മതി. കേരളത്തിൽ നല്ല മഴ കിട്ടാറുണ്ട്, കേരളത്തിൽ നല്ല മഴ കിട്ടാറുണ്ട്. സിമ്പിളായുള്ള വാചകം, കേരളത്തിൽ നല്ല മഴ കിട്ടാറുണ്ട്. അതേസമയത്ത് ഇങ്ങോട്ടൊരാളൊരു സംശയം പ്രകടിപ്പിക്കുന്ന വിഷയമാണ്, സംശയം പ്രകടിപ്പിക്കാവുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ നിഷേധിക്കും ഒരാൾ. നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നുകൂടി ഉറപ്പിച്ച വാചക പറയാം, കേരളത്തിൽ തീർച്ചയായും നല്ല മഴ കിട്ടാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താ മനസ്സിലാക്കുക? ആരോ അവിടെ സംശയിക്കുന്ന ആളോ അല്ലെങ്കിൽ നിഷേധിക്കുന്ന ആളോ ഉണ്ട്, തീർച്ചയായും മഴ കിട്ടാറുണ്ടോ എന്ന് പറഞ്ഞാൽ ഉറപ്പായി അവിടെ നിഷേധിക്കുന്ന ഒരാളുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വാചകം പ്രയോഗിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഉപയോഗിച്ചൊരു ശൈലി, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, സൂറത്തുൽ ഖിയാമയിൽ സൃഷ്ടിപ്പിനെ കുറിച്ച് അതിന്റെ ആദ്യ ഘട്ടമൊക്കെ പറഞ്ഞ് എവിടെ നിന്ന് അങ്ങനെ തുടങ്ങിയത്, ആ മനിയിൽ നിന്ന് അവിടെ നിന്നിട്ട് ഓരോ ഘട്ടമായിട്ട് അന്നങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു, ആ ഹലക്ക പിന്നെ അലക്ക മുതുക പിന്നെ ഇളാമ് അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങള് പൂർണ്ണമായൊരു പിന്നെ സൃഷ്ടിയായി മാറി, അങ്ങനെ ഒരു മനുഷ്യനായി മാറി. അതിനുശേഷം സുമ്മ പിന്നെ ഇന്നക്കും, ഇന്ന എന്തിനുള്ളതാ? തഅക്കീദിനുള്ളതാ. ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ബഅദ ദാലിക് അതിനുശേഷം, ലമയ്യിതൂൻ ലാമ് വീണ്ടും തഅക്കീദിനാണ്, രണ്ട് പ്രാവശ്യം തഅക്കീദിനെ കൊണ്ടുവന്നിട്ടാണ് ലമയ്യിതൂൻ മരിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ മരിക്കൂ എന്നുള്ള കാര്യം? ലോകത്തൊരു രണ്ടഭിപ്രായം ഇല്ലാത്ത ഒരു ഒറ്റ വിഷയം ഉണ്ടെങ്കിൽ അതായിരിക്കും മരിക്കൂ എന്നുള്ളതിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെന്തിനെങ്കിലും ഉപയോഗിച്ചത്? പിന്നെ ഇത് ഉപയോഗിക്കാറുള്ളത് എന്തിനാന്ന് വെച്ചാൽ, നാവുകൊണ്ട് നിഷേധിച്ചെണ്ണമില്ല, ഹാല് കൊണ്ട് നിഷേധിക്കുന്നത് പോലെ ആയിത്തീർന്നാലാണ് ഇത് ഉപയോഗിക്കേണ്ടി വരിക. മനുഷ്യന്മാരുടെ അവസ്ഥ കണ്ടാൽ തോന്നുക മരിക്കണതിന് അവർ നിഷേധിച്ച് നടക്കുന്ന മാതിരിയാണ്, മരണമൊന്നും വരില്ല എന്നുള്ള മാതിരിയാണ് അവരുടെ ജീവിതം. ആയുസ് വർദ്ധിക്കുന്തോറും അത്യാർത്ഥി കൂടിക്കൊണ്ടേയിരിക്കാൻ, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാൻ മരിക്കണം എന്നുള്ളൊരു ബോധം, മരണത്തെ നിഷേധിച്ചു പോകുന്നവരെ പോലെയാണ്. അതുകൊണ്ടാണ് നിഷേധികൾക്ക് മറുപടി കൊടുക്കുന്ന ശൈലിയിൽ അള്ളാഹു പരമസത്യം വിളിച്ചു പറഞ്ഞത്, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ എന്ന് പറയേണ്ടി വന്നു. ആലോചിക്കണം, ഇതാണ് സത്യത്തിലൊരു സൗഭാഗ്യവാൻ സആദത്തിന്റെ ആളുകളുടെ അടയാളമായി ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നത്, വകുല്ലമ സീദ ഫീ ഉംരിഹി, അവന്റെ ആയുസ്സിൽ വർദ്ധനവ് ലഭിക്കുന്നിടത്തോളം, നഖസ മിൻ ഹിർസിഹി, ഹിർസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഉണ്ടാക്കണം എന്നുള്ള ബോധം കുറഞ്ഞുകൊണ്ടേയിരിക്കേ ചെയ്യാം, അത് കുറഞ്ഞു കുറഞ്ഞാ വരാം. വകുല്ലമ സീദ ഫീ മാലിഹി, അടുത്തടയാളം ഇത്ര നാലാമത്തെ അടയാളം, വകുല്ലമ സീദ ഫീ മാലിഹി, സമ്പത്തിൽ വർദ്ധനവ് കിട്ടുന്നിടത്തോളം, സമ്പത്ത് വർദ്ധിക്കുമ്പോഴെല്ലാം, സീദ ഫീ സഖായിഹി വബദലിഹി, സഹാവും ബദലും വർദ്ധിക്കും. സഹാ അയാളുടെ കൈയഴവ്, എന്താ പറയാ, ഔദാര്യം, അയച്ചു വിടാന്നുള്ളത്, അതാണ് സഹാ, ചെലവഴിക്കുക എന്നുള്ളത്. ചെലവഴിക്കലും അതിനുള്ള മനസ്ഥിതിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സമ്പത്തുക്കൾ എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ച് അയാൾ ചെലവഴിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് സഹാദത്തിന്റെ അലാമത്ത്. വകുല്ലമാ സീദ ഫീ ഖദ്രിഹി വജാഹിഹി, അഞ്ചാമത്തെ അടയാളം, അയാളുടെ ഖദ്റിലും ജാഹിലും. ഖദ്ർ വില, ജാഹ് എന്ന് പറഞ്ഞാൽ, ജാഹ് എന്ന് പറഞ്ഞാൽ നേരെ ആ വാക്ക് വന്നിരിക്കുന്നത് വജ്ഹ് എന്നുള്ള വാക്കുണ്ടാണ്, മുഖം. അയാളുടെ മുഖം കൊണ്ടുപോയി വെക്കാവുന്ന, ഒരാളുടെ മുഖം വെച്ചാൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകത ഉണ്ടാവും, ചില ആളുകളുടെ മുഖത്തിൽ അയാളുണ്ടെങ്കിൽ ആ കാര്യം നടന്നോളും, അതിനാ ജാഹ് എന്ന് പറയാം. നമ്മൾ സാധാരണ പ്രശസ്തി എന്നോ ഒക്കെ പറയുന്ന വാക്ക് ഉപയോഗിക്കണം, അതിനാൽ പ്രശസ്തി എന്ന് പറഞ്ഞാൽ ആ പ്രശസ്തിയല്ല, നേരെ മറിച്ച് അയാളുടെ മുഖം മതി, അയാളുടെ പൈസ വേണ്ട. അയാൾ പൈസ, ചില ആളുകൾ ചിലപ്പോ പണ്ട് വലിയ കുലീനരായിരിക്കും, പിന്നെ കുറെ കഴിഞ്ഞ് അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നഷ്ടപ്പെട്ടാലും ഇവർ ചെന്ന് കഴിഞ്ഞാൽ ചില നടക്കാൻ പറ്റാത്തതൊക്കെ നടന്നോളും, അങ്ങനത്തെ ചില ആളുകളുണ്ട്. അതിനാണ് ജാഹ് എന്ന് പറയാം. സമ്പത്തുണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല, അയാളുണ്ടെങ്കിൽ ആ കാര്യം നടന്നോളും. ഈ ജാഹും കതിറും വിലയും അതുപോലെ ഈ ജാഹും ഒക്കെ വർദ്ധിക്കുന്നിടത്തോളം زيد في قربه من الناس وقضاء حوائجهم والتواضع لهم زيد അയാൾക്ക് വർദ്ധിക്കും. എന്ത്? في قربه من الناس, ജനങ്ങളോടുള്ള അടുപ്പം വർദ്ധിക്കും. സഅദത്തിന്റെ അടയാളം ജാഹും കദറും കൂടുന്നതിനനുസരിച്ച് ജനങ്ങളോടുള്ള അടുപ്പം വർദ്ധിക്കും. وقضاء حوائجهم, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ വർദ്ധിക്കും. والتواضع لهم, അവരോടുള്ള തവാദോൾ, ഇതാണ് ജനങ്ങളോടുള്ള തവാദോൾ. നേരത്തെ പറഞ്ഞ തവാദോൾ ഹക്കിനോടുള്ള തവാദോൾ, ഇതാണ് വത്തവാദു ഇലഹും, ജനങ്ങളോടുള്ള തവാദോൾ, അവരോടുള്ള വിനയവും വർദ്ധിക്കും.